ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിച്ചതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായും കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏകസ്വരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. സായുധ സേനയുടെ നീക്കം അഭിമാനകരമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനിൽ നിന്നുള്ള വെബ് സീരീസുകളും സിനിമകളും അടക്കം രാജ്യത്തെ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ സംരക്ഷണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിക്കാണ് രോഗബാധ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണവും രാജ്യം ശക്തമായി പ്രതിരോധിച്ചതായി കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും എന്ത് നടപടിയുണ്ടായാലും ഉചിതമായ മറുപടി നൽകുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം ആവർത്തിച്ചു.
All attacks on the morning of 7th May were against carefully selected terrorist infrastructure, terrorist targets. And again, as we have been saying since yesterday, any further action by Pakistan, some of which we are seeing today, is nothing but escalation by Pakistan now once again, and will be responded to and is being responded to appropriately.
ആഗോള ഭീകരതയുടെ കേന്ദ്രമെന്ന നിലയിൽ പാകിസ്ഥാൻ കുപ്രസിദ്ധമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയന്ത്രണ രേഖയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാക് വെടിവയ്പ് തുടരുകയാണെന്ന് ഇരുവരും വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കമുണ്ടായാൽ ഇന്ത്യൻ സായുധ സേന അംഗീകരിക്കുമെന്നും അവർ പറഞ്ഞു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന നടത്തുന്ന ഷെല്ലാക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ആക്രമണം സ്ഥിരീകരിക്കുന്ന ആയുധ അവശിഷ്ടങ്ങൾ മേഖലയിൽ നിന്നും കണ്ടെടുത്തു. കുപ്വാര, ബാരാമുള്ള, ഉറി, രജൌരി മേഖലകളിലാണ് പാക് സേന പ്രകോപനമില്ലാതെ വെടിവയ്പ്പും ഷെല്ലിംഗും നടത്തിയത്. പാക് വെടിവയ്പ്പിൽ 16 പേർ കൊല്ലപ്പെട്ടതായും മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏകകണ്ഠമായി പിന്തുണ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 12-ലധികം പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. സായുധ സേനയുടെ ധീരതയെ രാഷ്ട്രീയ നേതാക്കൾ പ്രകീർത്തിച്ചു. ഇന്ത്യ നടത്തിയ സിന്ദൂർ ഓപ്പറേഷനെക്കുറിച്ച് ശ്രീ സിംഗ് വിശദീകരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളി തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്ന് അറിയിച്ച അദ്ദേഹം, ഇത്തരം നിർണായക സമയങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടതായും പറഞ്ഞു.
जब देश एक बहुत बड़ी चुनौती को हाथ में लेकर के काम कर रहे हैं तो इसमें राजनीति का कोई जगह नहीं है और सब लीडर्स ने एक मत से हमारे सेनाओं ने जो कार्रवाई की है ऑपरेशन सिंदूर को लेकर के पूरे बधाई भी दिया और गौरव का एहसास सबको हुआ है सिर्फ पॉलिटिकल पार्टीज ही नहीं पूरा देश एक साथ है ये भी सबने बताया.
യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മന്ത്രാലയതല ഏകോപനവും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാർ പങ്കെടുത്തു. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ, തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും തടയൽ, നിർണായക അടിസ്ഥാന സൌകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ എന്നിവ ചർച്ചയായി. മന്ത്രാലയങ്ങളും വകുപ്പുകളും സദാ ജാഗരൂകരായിരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള വെബ് സീരീസ്, സിനിമകൾ, ഗാനങ്ങൾ, പോഡ്കാസ്റ്റുകൾ, മറ്റ് ഉള്ളടക്കങ്ങൾ എന്നിവ ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശം. എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും അത്തരം ഉള്ളടക്കങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് ഉടൻ നിർത്തിവെക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ബാധിക്കുന്ന യാതൊരു വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴിയാണ് തെറ്റായ വീഡിയോ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ വാർത്തകൾക്കെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. പഞ്ചാബ് അതിർത്തി മേഖലയിലെ ഫിറോസ്പൂർ സെക്ടറിൽ ഇന്ന് പുലർച്ചെ അതിർത്തി സുരക്ഷാ സേന ഒരു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെ വധിച്ചു. മൃതദേഹം പോലീസിന് കൈമാറി. എല്ലായ്പ്പോഴും ആഗോള സമാധാനത്തിനും ആഗോള ക്ഷേമത്തിനുമായി നിലകൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഫൌണ്ടേഷനിലെ കൌടില്യ ഫെലോകളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരക്ചി ഇന്ന് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. ചബഹാർ തുറമുഖത്തിന്റെ പൂർണ്ണശേഷി പ്രയോജനപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെ ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ശ്രീമതി മുർമു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9 പാക് ഭീകരകേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനയുടെ നീക്കം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉന്നത നിലവാരമുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് സൈനിക നടപടിക്കായി ഉപയോഗിച്ചത്. ന്യൂഡൽഹിയിൽ നാഷണൽ ക്വാളിറ്റി കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പാകിസ്ഥാൻ ഓർ പി ഒ കെ മേ ജിസ് തരച്ചെ ഹമാരി ആർമ്ഡ് ഫോഴ്സസ് നെ ടെറർ ക്രൈംസ് കോ നെസ്റ്റ് നാബൂദ് കിയാ ഹൈ വോ ഹം സബ് കേ ലിയേ ഏക് ഗൗരവ കാ വിഷയ ഹൈ. ജിസ് തരച്ചെ ഇസ് ഓപ്പറേഷൻ കോ കിസി ഭീ ഇന്നോസെന്റ് കോ നുക്സാൻ പഹുചായേ ബിന മിനിമം കോലെറ്ററൽ ഡാമേജ് കെ സാത്ത് അഞ്ജാം ദിയാ ഗയാ വോ ഇസ്ലിയേ സംഭവ ഹോ പായാ ക്യോൻകി ഹമാരെ ഫോർമിഡേബിൾ ആൻഡ് പ്രൊഫഷണലി ട്രെയിൻഡ് ആർമ്ഡ് ഫോഴ്സസ് കെ പാസ് ഇക്വിപ്മെന്റ് ഭീ ഹൈ ക്വാളിറ്റി കെ തേ.
പാകിസ്ഥാനുമായുള്ള സാഹചര്യം വഷളാക്കുകയല്ല ഉദ്ദേശമെന്നും എന്നാൽ സൈനിക ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും ഇന്ത്യ. അതിർത്തിയിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ പ്രേരിപ്പിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇറാൻ 20-ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറച്ചിക്കൊപ്പം സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളം വഴിയുള്ള 90 വിമാന സർവീസുകൾ റദ്ദാക്കി. ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള 33 തിരിച്ചുള്ള 46 ആഭ്യന്തര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. 11 അന്താരാഷ്ട്ര വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. റഷ്യൻ വിജയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. റഷ്യയിലെ സൈനിക നടപടികൾ ഇതോടെ നിർത്തിവച്ചു. യുക്രൈനിൽ 72 മണിക്കൂർ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് April 28 പുടിൻ പ്രഖ്യാപിച്ചത്. അതേസമയം റഷ്യൻ നഗരങ്ങളിൽ യുക്രൈനിയൻ സൈന്യം ഇന്നലെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് ഇക്കുറി മൂല്യനിർണ്ണയം നടന്നത്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണാഫ്രിക്കയെ 23 പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളി. മുതിർന്ന കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി നിയമിച്ചു. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ കെ സുധാകരനെ പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവാക്കി. അടൂർ പ്രകാശാണ് UDF കൺവീനർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിച്ചതായും പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായും കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏകസ്വരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. സായുധ സേനയുടെ നീക്കം അഭിമാനകരമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനിൽ നിന്നുള്ള വെബ് സീരീസുകളും സിനിമകളുമടക്കം രാജ്യത്തെ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ സംരക്ഷണം ചെയ്യുന്നത് നിർത്തിവയ്ക്കാൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിക്കാണ് രോഗബാധ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.